ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിക്കും. കുവൈത്തിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർക്ക് ജീവഹാനി. മരിച്ച 40 ഇന്ത്യക്കാരിൽ 11 മലയാളികൾ. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരയോഗം ചേർന്നു. ദുരന്തത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായം ഉറപ്പു നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർദ്ദേശം നൽകി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി BJP നേതാവ് പേമ ഖണ്ഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയെ ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിക്കും. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. വിശദാംശങ്ങളിലേക്ക്.
G7 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. തുടർച്ചയായി 5ാം തവണയാണ് ശ്രീ മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി സംബന്ധിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സെഷനിൽ നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ മേഖലകളിൽ ഊന്നിയുള്ള ചർച്ചകൾ നടക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കഴിഞ്ഞ വർഷം അബുദാബിയിൽ നടന്ന COP28 ഉച്ചകോടിയിലാണ് ഇരു പ്രധാനമന്ത്രിമാരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. മറ്റ് ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തമുണ്ടാകുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. 1973 സാമ്പത്തിക സഹകരണത്തിനുള്ള വേദിയായാണ് G7 സ്ഥാപിതമായത്. അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ അഭിസംബോധന എന്നിവ സമ്മേളന കാലയളവിൽ നടക്കും. അടുത്ത മാസം 3 വരെയാണ് സമ്മേളനം. രാജ്യസഭയുടെ 264ാമത് സമ്മേളനവും ഈ മാസം 27 മുതൽ ജൂലൈ 3 വരെ ചേരും. രാജ്യത്തെ സേവിക്കുക എന്നതാണ് സർക്കാരിന്റെ കടമയെന്നും 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള മികച്ച വേദിയാണ് പാർലമെന്റെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർക്ക് ജീവഹാനി. 11 മലയാളികൾ ഉൾപ്പെടെ 40 പേർ ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട്. കുവൈറ്റിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തെ സംബന്ധിച്ച് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ചർച്ച നടത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും നിയമ നടപടികളുണ്ടാകുമെന്നും കുവൈത്ത് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകി. ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നും പരിക്കേറ്റവർക്കാവശ്യമായ വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾക്കായി 9656555052 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ദുരന്തത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട സ്വദേശികളായ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പന്തളം മുടിയൂർക്കോണം ഐരാണിക്കുഴി ശോഭാലയത്തിൽ ശോഭാകുമാരിയുടെ മകൻ ആകാശ് എസ് നായർ, പത്തനംതിട്ട വാഴമുട്ടം പുള്ളി നിൽക്കുന്നതിൽ വടക്കേതിൽ വാസുദേവൻ നായരുടെ മകൻ PV മുരളീധരൻ, കോന്നി അട്ടച്ചാക്കൽ ചെന്നശ്ശേരിൽ സജു വർഗീസ്, തിരുവല്ല മേപ്രാൽ ചിറയിൽ തോമസ് ഉമ്മൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. 14-15 തീയതികളിൽ ലോക കേരള സഭാ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് വകുപ്പിന്റെ അവലോകന യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. അർഹതയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കെസിസി സൌകര്യങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി. അടിസ്ഥാന വെല്ലുവിളികൾ മനസ്സിലാക്കാൻ മുൻനിര മത്സ്യ ഉൽപാദന സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എംപിമാരുമായി ഒരു യോഗം വിളിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെ സംബന്ധിച്ചും ആധുനിക മത്സ്യബന്ധന തുറമുഖങ്ങളുടെയും ആഴക്കടൽ മത്സ്യബന്ധന കപ്പലുകളുടെയും ആവശ്യകതയെപ്പറ്റിയും കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ യോഗത്തിൽ ചർച്ച ചെയ്തു. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ബിജെപി നേതാവ് പേമ ഖണ്ഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇറ്റാനഗറിലെ ദോർജി ഖണ്ഡു കൺവെൻഷൻ സെന്ററിൽ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദിന്റെയും തരുൺ ചുഗിന്റെയും സാന്നിധ്യത്തിൽ അരുണാചൽ പ്രദേശ് ബിജെപി നിയമസഭാ കക്ഷി നേതാവായ ഖണ്ഡുവിനെ ഇന്നലെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള 100-ദിന കാർഷിക കർമ്മ പദ്ധതിയെ സംബന്ധിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കർഷക ക്ഷേമത്തിൽ അധിഷ്ഠിതമായ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ശ്രീ ചൌഹാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ജമ്മുകശ്മീരിൽ കത്വ ജില്ലയിലെ ഹിരാനഗർ മേഖലയിലെ സൈദ സോഹൽ ഗ്രാമത്തിൽ തുടരുന്ന സൈനിക നടപടിയിൽ ഒരു ഭീകരൻ കൂടി കൊല്ലപ്പെട്ടു. ഒരു ഭീകരനെ നേരത്തെ വധിച്ചിരുന്നു. ഭീകരരുടെ ആക്രമണത്തിൽ ഒരു സിആർപിഎഫ് ജവാനും വീരമൃത്യു വരിച്ചു. ഗസയ്ക്കുള്ള അടിയന്തര മാനുഷിക സഹായം എന്ന വിഷയത്തിൽ അമ്മാനിൽ ചേർന്ന ഉന്നതതല സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി മുക്തേഷ് പർദേശി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ജോർദാൻ രാജാവ് അബ്ദുള്ള II, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫതാഹ് എൽസിസി, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചു. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാജി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിദ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിലെ ആദ്യ ബിജെപി സർക്കാർ അധികാരമേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് _ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദന സൂചിക മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ 5% വളർച്ച രേഖപ്പെടുത്തി. 2023 ഏപ്രിലിൽ IIP വളർച്ചാ നിരക്ക് 4.6%. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം ഇന്നലെ താൽക്കാലികമായി പിരിഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 18 വരെ സഭ ചേരുന്നതല്ല. ലോക കേരള സഭ, ബക്രീദ് എന്നിവയ്ക്ക് ശേഷം 19-ന് സഭ പുനരാരംഭിക്കും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ അമേരിക്കയെ ഇന്ത്യ 7 wicketsന് പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ സൂപ്പർ 8 യോഗ്യത ഉറപ്പിച്ചു. അമേരിക്ക ഉയർത്തിയ 110 runs വിജയലക്ഷ്യം 10 ബോളുകൾ ശേഷിക്കെ ഇന്ത്യ മറികടന്നു. ഇന്നത്തെ മത്സരങ്ങളിൽ ആതിഥേയരായ വെസ്റ്റ്ഇൻഡീസ് ന്യൂസിലന്റിനെയും ബംഗ്ലാദേശ് നെതർലൻഡ്സിനെയും നേരിടും. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ BWF സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് ബ്രസീലിന്റെ ഇഗോർ കെയ്ലോയെ പരാജയപ്പെടുത്തി പുരുഷ സിംഗിൾസിന്റെ 2-ാം റൌണ്ടിലെത്തി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്നലെ 44.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന താപനില. ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റിൽ 239,961 വിദ്യാർത്ഥികൾ ഇടം നേടി. 1-ാം അലോട്ട്മെന്റിലെ 245,944 പേരിൽ 120,176 പേർ സ്ഥിരപ്രവേശനവും 99,420 പേർ താൽക്കാലിക പ്രവേശനവുമാണ് നേടിയത്. 2 അലോട്ട്മെന്റുകൾക്ക് ശേഷം 70,100 സീറ്റ് ബാക്കിയുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായ സമി തലേബ് അബ്ദുള്ളയെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ മറ്റ് 3 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിക്കും. കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർക്ക് ജീവഹാനി. മരിച്ച 40 ഇന്ത്യക്കാരിൽ 11 മലയാളികൾ. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ദുരന്തത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായം ഉറപ്പു നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർദ്ദേശം നൽകി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ബിജെപി നേതാവ് പേമ ഖണ്ഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഐസിസി പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയെ ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.